തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാം മായ കർത്താവിന്റെ തിരുനാമത്തിൽ മനസ്സും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ ആകുന്നു ുന്നു പുലവാനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ. കൃപയായി ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ തന്റെ അടിയാരോട് കരുണയെ നമിച്ച് രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോർ പ്രശസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുരോഷം സ്രോതത്തിലെ നിറഞ്ഞ പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സംബന്ധിക്കുന്ന എല്ലാവരെയോടും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണ ആവശ്യമുള്ളവരുടെ മേൽ തൃക്കൺ പാർക്കണമേ. കരുണയാൽ ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഈ പഠന ക്ലാസുകൾ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണമേ. അല്പമായ അധികമായ ഇതുമായി സഹകരിക്കുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങളെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇത് പി സി ജോർജസനാണ്. ഞാന് ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന കാര്യം തെറ്റിക്കേറിയതല്ല. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന് ഇന്ന് ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നത്തെ കാര്യം ഒന്ന് ക്ലാസ് ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് എന്നെ ഓർപ്പിച്ചതിന്റെ അച്ഛന് പകരമായിട്ട് ഞാനിവിടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അച്ഛനെ പ്രത്യേകമായിട്ട് ദൈവസേനയിൽ സമർപ്പിക്കുന്നു. എല്ലാ കൃപകളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരും, ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന ഭാഗം സമൂഹലിന്റെ പുസ്തകത്തിൽ നിന്നാണ്, ഫസ്റ്റ് സാമുവേലാണ് നമ്മൾ ഈ വ്യാഴാഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാല് എനിക്ക് ആ ശമുവേലിന്റെ പുസ്തകം അങ്ങനെ ഓരോ അധ്യായങ്ങളും എടുത്ത് പ്രാഗൽഭ്യം ഇല്ലാത്തത് കൊണ്ടും രാജേഷ്ഠത്തിന് അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും ഇന്ന് മതോപദേശ സാരങ്ങൾ എടുക്കുവാൻ ഞാൻ അങ്ങനെ ഒരു അവസരം ഇന്ന് വിന്യസിച്ചിട്ടില്ല. ശമുവേലിന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ പിന്നെ എന്ത് ഒന്ന് നിങ്ങളോട് പങ്കുവെക്കണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. എനിക്ക് തോന്നി നമ്മൾ ശമുവേലിന്റെ പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ശമുവേലിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു സംഭവം ഒന്ന് എടുത്തിട്ട് അതേ തുടർന്ന് ചില വേദഭാഗങ്ങളും കൂടെ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവന്ന്, നമ്മൾ നൊയമ്പ് ഉപവാസത്തിലേക്കൊക്കെ കടക്കുകയാണല്ലോ, അതുകൊണ്ട് ആ ചില ആലോചനകളും കൂടെ ഒക്കെ ഒന്ന് പങ്കുവെച്ച് ഇന്ന് പ്രത്യേകിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് ദൈവം നൽകിയ നല്ലൊരു അവസരമായിട്ട് നൊയമ്പിലേക്ക് കടക്കുവാനും അതോടൊപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ചില കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനുമുള്ള നല്ലൊരു അവസരമായിട്ട് കരുതി എല്ലാവരും ഇതിനോട് സഹകരിക്കണമേ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് എന്നെ ആരെങ്കിലും ഒന്ന് വേദപുസ്തകം ഒന്ന് വായിച്ച് സഹായിക്കുകയും കൂടെ ചെയ്യും. അതിന് ജിജി അതിന് പ്രിപ്പയർഡ് ആണോ? ഓക്കെ ഓക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ 24:1-14 ഒന്ന് വായിക്കണം. ഒന്ന് സാമുവൽ 24:1-14 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ?
ശൌൽ ഫെലിസ്തരെ ഓടിച്ചു കളഞ്ഞിട്ട് മടങ്ങി വന്നപ്പോൾ ദാവീദ് ഏൻഗെദി മരം മരുഭൂമിയിലുണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അപ്പോൾ ശൌൽ എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവന്റെ ആളുകളെയും തിരയുവാൻ കാട്ടാറ്റിൻ പാറയിൽ ചെന്നു. അവൻ വഴിയരികെയുള്ള ആറ്റിൻ ചൊഴിച്ചിലെത്തി. അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. ശൗൽ കാൽ മടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിന്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിന്റെ വസ്ത്രാതിരം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. അവൻ തന്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാനന്റെ നേരെ കൈയെടുക്കുന്നതായി കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തന്റെ ആളുകളെ ശാസിച്ചമർത്തി ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചിരുന്നില്ല. ശൗൽ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ വഴിക്ക് പോയി. ദാവീദും എഴുന്നേറ്റ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ശൗലിനോട്, എന്റെ യജമാനായ രാജാവേ എന്ന് വിളിച്ചു പറഞ്ഞു. ശൗൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാക്ഷാന്തം വീണ് നമസ്കരിച്ചു. ദാവീദ് ശൗലിനോട് പറഞ്ഞു, എന്തെന്നാൽ ദാവീദ് നിനക്ക് ദോഷം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നതെന്ത്? യഹോവ ഇന്ന് ഗുഹയിൽ വെച്ച് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു എന്ന് നിന്റെ കണ്ണാലെ കണ്ടു കാണുന്നുവല്ലോ. നിന്നെ കൊല്ലുവാൻ ചിലർ പറഞ്ഞെങ്കിലും ഞാൻ ചെയ്തില്ല. എന്റെ യജമാന്റെ നേരെ ഞാൻ കൈയെടുക്കുകയില്ല. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പിതാവെ കാണുക, എന്റെ കയ്യിൽ നിന്റെ മേലങ്കിയുടെ അറ്റം ഇതാ കാണുക. നിന്റെ മേലങ്കിയുടെ അറ്റം ഞാൻ മുറിക്കുകയും നിന്നെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ എന്റെ കയ്യിൽ ദോഷവും ദ്രോഹവും ഇല്ല. ഞാൻ നിന്നോട് പാപം ചെയ്തിട്ടുമില്ല എന്ന് കണ്ടറിഞ്ഞുകൊള്ളുക. നീയോ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ ചെയ്തു നടക്കുന്നു. യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ. യഹോവ എനിക്ക് വേണ്ടി നിന്നോട് പ്രതികാരം ചെയ്യട്ടെ. എന്നാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു എന്നല്ലോ പഴഞ്ചൊൽ പറയുന്നത്. എന്നാൽ എന്റെ കൈ നിന്റെ മേൽ വീഴുകയില്ല. ആരെ തേടിയാവുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാകുന്നു പിന്തുടരുന്നത്? ഒരു ശക്തനായോ ഒരു ചെല്ലിനെയോ അല്ല. യഹോവ ന്യായാധിപനായി എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിച്ച് എന്റെ കാര്യം നോക്കി വ്യവഹരിച്ച് നിന്റെ കയ്യിൽ നിന്ന് വിടുകയും ചെയ്യുമാറാകട്ടെ.
ത്രിയേകദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ വായിച്ചു കേട്ട വേദഭാഗം നിങ്ങൾക്ക് അറിവുള്ളതാണ്. ശൗൽ രാജാവിന് ശേഷം ദാവീദ് അഭിഷിക്തനായത് കണ്ടപ്പോൾ, പ്രത്യേകിച്ച് ഫെലിസ്തീയ മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് കൊന്നുകഴിഞ്ഞപ്പോൾ, ശൗലാണ് രാജാവ്, ദാവീദ് ഒരു കൊച്ചു ബാലകനാണ്. കല്ലും കവണയും ഉപയോഗിച്ച്, സ്ലിംഗ് ആൻഡ് സ്റ്റോൺ, അതുപയോഗിച്ച് ഫെലിസ്തീനായ ഗോലിയാത്തിനെ കൊന്നുകഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇസ്രായേൽ കന്യകമാരെല്ലാവരും പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10000 കൊന്നു പാടിയപ്പോൾ ശൗലിന് ദാവീദിനോട് കോപം ജ്വലിക്കുക. പിന്നീട് നമ്മൾ ഈ 1 ചമുവേലിലും 2 ചമുവേലിന്റെ ആദ്യത്തെ അധ്യായത്തിലും തുടങ്ങി രാജാക്കന്മാരിലും ശൗലിന് ദാവീദിനോടുള്ള ദേഷ്യത്തിന്റെ പകയുടെ ഒരു കഥയാണ് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ ശൗല് ദാവീദിനെ ഓടിച്ചിട്ട് നടക്കുകയാണ്, എങ്ങനെയാലും ദാവീദിനെ കൈക്കിട്ടിയ കൊല്ലണം എന്നുള്ള ആഗ്രഹത്തിൽ. അങ്ങനെ ശൗലിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദാവീദ്, ഇവിടെ നമ്മൾ വായിച്ചു കേട്ട ഈ 1 ശമൂവേൽ 24 അധ്യായത്തിൽ ഏൻ ഗതി മരുഭൂമിയിൽ ഉണ്ടെന്ന് അറിവ് കിട്ടിയിട്ട് ശൗൽ രാജാവ് അങ്ങോട്ട് പോവുകയാണ്. അവിടെ കാട്ടാട്ടിൻ പാറകളിൽ ചെല്ലുകയാണ്. അവൻ വഴിയരികെയുള്ള ആട്ടിൻ തൊഴുത്തെങ്കിലെത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ശൗല് കാലൊക്കെ മടക്കി അതിനകത്ത് കടന്നു. ശൗല് വിശ്രമിക്കുകയാണ് അവിടെ. എന്നാൽ അതിനു മുമ്പേ ഒരു സംഭവം ഉണ്ടായി. ദാവീദും ശൗലിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇതേ ഗുഹയിൽ തന്നെ, ഗുഹയുടെ ഉള്ളിൽ, അകത്ത് ഉള്ളിൽ കടന്ന് ദാവീദ് ഇങ്ങനെ കൂടെയുള്ളവരുമെല്ലാം അനങ്ങാതിരിക്കുകയാണ്. ആ സമയത്താണ് അതേ സെയിം ഗുഹയിൽ ശൗൽ വന്ന് കടക്കുന്നത്. അതിന്റെ ആ ഗുഹയുടെ വിശ്രമിക്കുവാൻ തക്കവണ്ണം ഗുഹയുടെ മുൻപിൽ തന്നെ ശൗൽ കിടന്നുറങ്ങുന്നു. ആ അവസരത്തിൽ ദാവീദ് കൂടെയുള്ളവര് ഒക്കെ ശൗലിനെ കണ്ടു. സത്യത്തിൽ അവര് സ്തബ്ധരായിപ്പോയി. ഒരു ചെറിയ അനക്കമെങ്കിലും ഉണ്ടാകുമെങ്കിൽ ശൗല് തിരിഞ്ഞ് ഇവരെ ചീന്തിക്കളയും. ശൗല് കാണാതെ ഇവരതിന്റെ ഉള്ളിൽ ഇരുട്ടുള്ള ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ദാവീദിന്റെ ആളുകള് ഈ ശൗല് കടന്നുറങ്ങുന്നത് കണ്ടിട്ട് ദാവീദിന്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്നും യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. ദേ ശൗല് നിന്നെ കൊല്ലാൻ അന്വേഷിച്ച ശൗൽ കിടന്നുറങ്ങുകയാണ്, നിനക്കിപ്പോൾ എന്ത് വേണമെങ്കിലും അവനോട് ചെയ്യാമെന്ന് കൂടെയുള്ള ആൾക്കാര് ദാവീദിനോട് പറഞ്ഞു. ഉടനെ ദാവീദ് മറുപടിയായിട്ട് പറയുകയാണ്, ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിനെ മനസ്സാക്കി കുത്തിത്തുടങ്ങി. ആകപ്പാടെ ദാവീദ് ചെയ്തത് ശൗലിനെ കുത്തിക്കൊല്ലുമൊന്നുമല്ല, പിന്നെ ആകപ്പാടെ ചെയ്തത് ഈ ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം കുറച്ച് ഇങ്ങനെ മുറിച്ചെടുത്തു. ആ മേലങ്കിയുടെ അഗ്രം മുറിച്ചെടുക്കുകയാണ്. അവൻ തന്റെ ആളുകളോട് പറഞ്ഞു, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാന്റെ നേരെ കൈയെടുക്കുന്നതായി കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ദാവീദ് പറയുന്നൊരു കാര്യം, ശൗൽ അവിടെ കിടന്നുറങ്ങുന്നു, അത് കഴിഞ്ഞ ശേഷം വിശ്രമിച്ചതിന് ശേഷം എഴുന്നേറ്റ് പോകുന്നു, ദാവീദിനെ ഒന്നും കാണുന്നില്ല. ശൗൽ ഗുഹയ്ക്ക് പുറത്തു കടന്നു കഴിഞ്ഞ ഉടനെ ദാവീദ് പുറകെ ചെന്നു, ശൗൽ രാജാവിനെ വിളിച്ചു. പത്താം വാക്യത്തിൽ എന്നിട്ട് വീണ്ടും നമസ്കരിക്കുകയാണ്. എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ദാവീദും എഴുന്നേറ്റ് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ശൗലിനോട് പറയുകയാണ്, എന്റെ യജമാനനായ രാജാവേ എന്ന് വിളിച്ചു പറഞ്ഞു. ശൗൽ അപ്പോഴാ തിരിഞ്ഞു നോക്കുന്നു. ശൗൽ തിരിഞ്ഞു നോക്കിയപ്പം താൻ കൊല്ലാൻ നടന്നിരുന്ന ദാവീദ് ദേ അതേ ഗുഹയിൽ നിന്നിറങ്ങി വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. എന്നിട്ട് ദാവീദ് ശൗലിനോട് പറയുകയാണ്, ദാവീദ് നിനക്ക് ദോഷം വിചാരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുടെ വാക്ക് നീ കേൾക്കുന്നു, എന്ത് വല്ലവരും പറയുന്നത് കേട്ട് എന്നെ കൊല്ലാനായിട്ട് നടക്കാതെ എന്ന് പറഞ്ഞിട്ട് ഇതാ നീ കിടന്നുറങ്ങിയപ്പോഴ് എനിക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാമായിരുന്നു, പക്ഷെ ഞാൻ കൊന്നില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ മേലങ്കിയുടെ വസ്ത്രത്തിന്റെ അഗ്രം കാണിക്കുകയും മുറിച്ചെടുത്ത ആ ഒരു ഭാഗം കാണിക്കുകയും അങ്ങനെ ശൗലിന് ഒരല്പം മനസാന്തരം വരുവാൻ ഇടയാവുകയും ചെയ്യുന്ന ഭാഗമാണ് ഇത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യും. ഞാനൊരു ആത്മീയ ആശയം ഇതിൽ നിന്ന് പറയാനായിട്ട് പതിനാലാമത്തെ വാക്യം ഒന്ന് തിരഞ്ഞെടുക്കുക. പതിനാലാമത്തെ വാക്യത്തിൽ ദാവീദ് ഈ ശൗലിനോട് പറയുകയാണ്, ആരെ തേടിയാകുന്നു ഇസ്രയേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്, ആരെയാകുന്നു പിന്തുടരുന്നത്, ഒരു ചത്ത നായ ഒരു ചെള്ളിനെയല്ലയോ. നോക്കുക, ദാവീദ് ശൗലിനോട് പറയുന്ന കാര്യം, നീ ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു ചത്ത നായ എന്ന് മാത്രമാണ് ദാവീദ് പറയുന്നത്. അതായത് ദാവീദിനെ തന്നെ ഒരു ഡെഡ് ഡോഗിനോട് സദൃശ്യമാക്കുക, ഒരു ചത്ത നായോട് സദൃശ്യമാക്കുകയാണ് ദാവീദ്. എന്റെ മനസ്സിനെ അല്പം സ്പർശിച്ചതായ ഒരു ഭാഗമായതുകൊണ്ട് അതിൽ നിന്ന് ചില ആശയങ്ങൾ കുറെ ദിവസങ്ങളൊക്കെ ഇരുന്ന് ഒന്ന് കരിപിടിപ്പിച്ചെടുത്തതും കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ട്. Against whom has the king of Israel come out? Whom do you pursue? A dead dog. നോക്കുക, ദാവീദ് തന്നെ തന്നെ ഒരു ചത്ത നായോട് ഉപമിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് ദാവീദിന്റെ ഹ്യൂമിലിറ്റിയെ പറ്റി, ദാവീദിന്റെ അത്രമാത്രം ജീവിതത്തിൽ ദാവീദിന്റെ ജീവിതത്തിലെ ചില സിൻസിയറായ ചില കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് എനിക്ക് ആഗ്രഹമുള്ളത്. നമ്മൾ ഈ ഓരോ കാലഘട്ടങ്ങളിലും വേദപുസ്തകത്തിലെ പല കഥാപാത്രങ്ങളെയും നമ്മൾ പരിചയപ്പെടുമ്പോൾ ധാരാളം വിശ്വാസവീരന്മാരെ, ദൈവകരങ്ങളിൽ പ്രശോഭിച്ച വിശ്വാസവീരന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ സ്ത്രീഹയെ പോലെയൊക്കെയുള്ളവർ പറഞ്ഞു നല്ല ഒരു ഓട്ടം തികച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ എബ്രായ ലേഖനം പഠിച്ചപ്പോൾ അതിനകത്ത് വായിച്ചായിരുന്നു, എബ്രായ ലേഖനം 11:13 നമ്മൾ വായിച്ചായിരുന്നു. ഒന്ന് വായിക്കാവോ, എബ്രായ 11:13.
ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികൾ തന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു.
നോക്കുക, നമ്മൾ നേരത്തെ പഠിച്ചതാണ് വിശ്വാസവീരന്മാരുടെ കാര്യമെല്ലാം നമ്മൾ പഠിച്ചതാണ്. മോശ മുതലുള്ള എല്ലാവരുടെയും, അബ്രഹാം മുതലുള്ളവരുടെയും എല്ലാവരുടെയും വിശ്വാസവീരന്മാരുടെ, ഹാബേൽ മുതലുള്ളവരുടെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഹാബേല് 3 ഹാബേല് മുതലാണ് തുടങ്ങുന്നത്. ഹാബേല് മരിച്ചതിന് ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ധാരാളം വിശ്വാസവീരന്മാരുടെ പട്ടിക നമ്മൾ പഠിച്ചതാണ്. എന്നിട്ട് അവരെ പറ്റി പറയുന്ന ഒരു കാര്യം, ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്ന് നമ്മൾ കാണുക. നോക്കുക, അവരുടെ ആ വിശ്വാസത്തിൽ മരിച്ചു, ഒരു കല്ലറയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്ന് കാണുന്നുണ്ട്. അത് നല്ല ഒരു സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങളെക്കാൾ കൂടുതൽ മരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആത്മാർത്ഥതയോടെ കേൾക്കുന്ന നല്ലൊരു സാക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിൽക്കുന്നത്. എന്നാൽ നല്ല ഇങ്ങനെ വിശ്വാസത്തിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചവരെ പറ്റി, അവരുടെ കല്ലറയെ പറ്റി പറഞ്ഞിരിക്കുന്ന അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്ന, വിശ്വാസ വീരന്മാരുടെ കല്ലറയെ നമ്മൾ നോക്കുമ്പോൾ അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. എന്നാൽ മറ്റു ചിലരുണ്ട്, ഈ നല്ലതായിട്ട് ഇറങ്ങിത്തിരിക്കും. നല്ലതായിട്ട് ഇറങ്ങിത്തിരിച്ചതിന് ശേഷം ഒന്ന് യോഹന്നാൻ 2:16 നമ്മൾ വായിക്കുന്നത് പോലെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നിട്ട് കസേരക്കൊതിയും അധികാരശ്രമവും ദ്രവ്യാഗ്രഹവും ഉണ്ടായിട്ട് ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞാൻ ഏകരെ നമ്മൾ കാണുന്നുണ്ട്. അതാണ് 2 Samuel 1:25 നമ്മൾ വായിക്കുന്നത്. 2 Samuel 1:25 അവിടെ നമ്മൾ വായിക്കുന്നത് യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ എന്ന. How are the mighty men fallen? യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ? നോക്കി, ഒരു കല്ലറയിലേക്ക് നോക്കിയപ്പോ അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്ന് കാണുന്നു. മറ്റൊരു കല്ലറയിലേക്ക് നോക്കിയപ്പോ യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ? നോക്കുക, രണ്ട് ജീവിത അന്ത്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ഈ ശീമാ നമസ്കാരത്തില് നമ്മൾ ശനിയാഴ്ച സന്ധ്യയുടെ പാട്ട്, എനിക്ക് തോന്നുന്നു ചില പള്ളികളിലെങ്കിലും ശീമാ നമസ്കാരം ഉപയോഗിക്കുന്നതുകൊണ്ട് ശനിയാഴ്ച സന്ധ്യയുടെ പാട്ടുകൾ, വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ പാടുന്ന പാട്ടുകളിൽ പരേതരെ പറ്റി ഓർക്കുന്ന ദിവസമാണല്ലോ ശനിയാഴ്ച. നമ്മൾ പാടുന്ന ഒരു ഒരു ഖണ്ഡികയുണ്ട്, ഖബറു തുറന്നു നിരീക്ഷിക്കാം വീരന്മാരും സുന്ദരരും നിശേഷം നാശം കൊണ്ടു അവരയ്യോ മണ്ണായി കർത്താവേ സഹദാവം നിൻ പ്രതിരൂപത്തൊടു തോന്നണമേ. ഈ ഒരു ആശയമാണ് നമ്മളോട് വായിക്കുന്നത്. 2 Samuel 1:25 യുദ്ധമധ്യ വീരന്മാർ പട്ടുപോയത്. അപ്പോ ഈ രണ്ട് സെമിത്തേരിയിൽ ഒന്ന്, രണ്ട് സെമിത്തേരികളുണ്ട്. അതില് ഒന്ന് നമുക്ക് അവകാശപ്പെട്ടതാ, നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഈ വാക്യം തിരഞ്ഞെടുക്കാനായിട്ട് ദാവീദിന്റെ ജീവിതത്തിലെ ചില നല്ല വശങ്ങൾ നമ്മളെ ഒന്ന് സ്പർശിക്കണം എന്നുള്ളത് കൊണ്ട്, നോയമ്പിലേക്കൊക്കെ കടക്കുമ്പോഴ് എങ്ങനെ നമ്മൾ തുടങ്ങുന്നു എന്നുള്ളതല്ല, എങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടിയ ഒരു കാര്യമാണ്. സാധാരണ പറയാറുണ്ട് വിൽ ബി കൺ ഹാഫ് ഡൺ എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളുടെ എങ്ങനെ തുടങ്ങി എങ്ങനെ നിൽക്കുന്നു അല്ല ഇപ്പൊ എങ്ങനെ പോകുന്നു എന്നൊന്നും ഉള്ളതല്ല, നമ്മുടെ അന്ത്യം എങ്ങനെയാണെന്നുള്ളതാണ്. ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്ന വിശ്വാസവീരന്മാരുടെ ഗണത്തിൽ നമ്മളായിത്തീരുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് തുടങ്ങുന്നു, ബാക്ക്ഗ്രൗണ്ട് എല്ലാം റെഡിയാക്കി ക്യാമറ എല്ലാം സ്ക്രോൾ ചെയ്ത് കൊണ്ടുവന്നു, എല്ലാവരും നേരെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ കറക്റ്റ് സമയമാകുമ്പോ 1, 2, 3 ചീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു തുമ്മൽ അങ്ങ് വന്നെന്ന് വെച്ചു, ആ ചീ നമ്മൾ തുമ്മുക, ബാക്കി എല്ലാവരും കൃത്യമായിട്ട് നിൽക്കുന്നു. നമ്മൾ ആ ക്ലിക്കിന്റെ സമയത്ത് എങ്ങനെയാണെന്നുള്ളതാ പ്രശ്നം. അതിന് ക്യാമറയെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെ മുഖത്തിട്ടേക്കുന്ന ക്രീമിനെ കുറ്റം പറഞ്ഞിട്ടോ ചുടിയയെ കുറ്റം പറഞ്ഞിട്ടോ ബാക്ക്ഗ്രൗണ്ടിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിന്റെ ക്ലിക്ക് ചുരുക്കൽ മാത്രമേ ഉള്ളൂ, അത് ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നുള്ളൂ. ബുദ്ധിയുള്ള കന്യകമാരുടെ ഒക്കെ ഉപമ അതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഐ ആം നോട്ട് റെഡി എന്ന് പറയാനായിട്ട് ഒരിക്കലും നമുക്ക് സാധ്യമല്ല. ഒന്നേ നമ്മൾ പാതാളത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, അതുകൊണ്ട് ബി റെഡി ഓൾവേസ് എന്നുള്ള ഒരു ആശയം എപ്പോഴും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ഉത്സവത്തിലും അയാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ദാവീദ്. നിങ്ങൾക്കറിയാവോ 888 പ്രാവശ്യം നമ്മുടെ ഇരിക്കുന്ന ഈ 39 പുസ്തകങ്ങളുള്ള, പഴയ നിയമ പുസ്തകങ്ങളുള്ള ആ ബൈബിളിൽ 886 പ്രാവശ്യം ദാവീദിനെ പറ്റി പറയുന്നുണ്ട്. 8 പുസ്തകത്തിൽ ദാവീദ് കയറുന്ന, രൂത്തിന്റെ പുസ്തകം 4:17 വാക്യത്തിൽ ദാവീദിനെ പറ്റി പരാമർശം തുടങ്ങിയിട്ട് വെളിപാട് പുസ്തകം 22:16 വാക്യം വരെ, അതായത് തുടക്കം മുതൽ ഏകദേശം ഒടുക്കം വരെയും ദാവീദിന്റെ പേരുകൾ നമ്മൾ, ദാവീദിന്റെ പേര് തുടർച്ചയായി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ദാവീദിന്റെ തുടക്കം എന്ന് പറയുന്ന അത്ര എന്തായിരുന്നു, ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് അവനെ തിരികടയായിട്ട് മാറ്റിയിട്ടിരുന്ന ഇശായിയുടെ വീട്ടിൽ വന്നിട്ട് ശമൂവേൽ പ്രവാചകൻ ബാക്കിയുള്ള എല്ലാവരെയും നോക്കുക രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ തക്കവണ്ണം. പക്ഷേ അവരിൽ ആരെ ദൈവം തമ്പുരാൻ ഉൾക്കൊള്ളുന്നില്ല. യഹോവ അവിടെ കൽപ്പിക്കുന്നത് 1 Samuel 16 നമ്മൾ കാണുന്നുണ്ട്. 1 Samuel 16 നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ചേട്ടന്മാരെല്ലാം തോൾപൊക്കമുള്ളവരെ, മുഖത്തിന് സൗന്ദര്യമുള്ളവരെ അല്ലെങ്കിൽ ആരോഗ്യമുള്ളവരെ ഒക്കെ ശമൂവേൽ ഇവരായിരിക്കും 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 എന്നൊക്കെ വിചാരിക്കുമ്പോ യഹോവ അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ മുഖമോ പൊക്കമോ നോക്കരുത്, യഹോവ ഹൃദയങ്ങളെയാണ് ശോധന ചെയ്യുന്നത്. മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ദാവീദിനെ എങ്ങനെ ഒരു തിരികടയായിട്ടിട്ടിരുന്ന അവനെ എന്താ പതിനൊന്നാം വാക്യം ഒന്ന് വായിച്ച്, പതിനൊന്നാം വാക്യം ഒന്ന് ശമുവേൽ പതിനാറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ പുത്രൻ ആയോ എന്ന് ശമുവേൽ ചോദിക്കുമ്പോൾ എന്നാ മറുപടി പറയുന്നത്? പെട്ടെന്ന് വായിച്ചേ.
അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുന്നു.
അപ്പൻ പറയുന്ന കാര്യം, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു. കണ്ടോ, ഇളയവൻ, അവൻ, ഇവൻ, അവൻ, പേര് പോലും പറയുന്നില്ല. ദാവീദിനെ ഞാൻ അങ്ങനെ രസകരമായിട്ട് ഒന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുക. ചെറിയവൻ, ഇളയവൻ, അവൻ, ഇവൻ, മാറി നിൽക്കുക എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെ തിരഞ്ഞു മാറ്റിയിട്ടിരുന്ന ഒരാളാണ് ദാവീദ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വന്നു. ഒന്ന് ശമുവേൽ പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വായിക്കാമോ പതിമൂന്നാം വാക്യം?
അങ്ങനെ ശമുവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു.
ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. അപ്പൊ ലോകം നിന്നെ തള്ളിക്കളഞ്ഞോട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാവി സഹോദരി, നിന്നെ ലോകം തള്ളിക്കളഞ്ഞോട്ടെ, ആരും നിനക്കില്ല. നീ കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ആരുമില്ല എന്ന് വിചാരിച്ചു നിൽക്കുകയാണെങ്കിൽ യഹോവ നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു സമയമുണ്ട്. യഹോവ നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു സമയമുണ്ട്. നിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിനക്ക് വിടുതൽ നൽകുന്ന ഒരു ഒരു ദൈവമുണ്ട്. സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. നിന്റെ മേൽ അഭിഷേക തൈലം പകരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ മറ്റുള്ളവരുടെ മധ്യ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇതൊന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ തള്ളപ്പെട്ടിരിക്കുകയാണ്, ബാക്കി അപ്പുറത്തെല്ലാവരും രാജാവിനെ സെലക്ട് ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്ന് ഓർത്ത് ആടിനെ മേയിച്ച് വിഷമിച്ച് നിൽക്കുകയാണെങ്കിലും നിന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് തിരിച്ചറിയണം. അതുകൊണ്ട് ഇശായിയുടെ മകനായ ദാവീദിനെ വീണ്ടും നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ പതിമൂന്നിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ, എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു എന്ന് മലയാളത്തിൽ എഴുതും വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന എ മാൻ ആഫ്റ്റർ മൈ ഹാർട്ട് എന്ന് എഴുതിയേക്കുന്ന എനിക്ക് എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അത്ര ഒരു സാക്ഷ്യം ദാവീദിന് ലഭിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടായി അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പോലും അത്ര ശ്രേഷ്ഠമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം ദാവീദ് അത്ര ഹോളിയസ്റ്റ് മാൻ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം നിങ്ങൾക്കറിയാം ഒരു സംഭവത്തിൽ ഊരിയാവിന്റെ ഭാര്യയെ കൈക്കലാക്കുന്നതിൽ അവളുമായിട്ട് തെറ്റ് ചെയ്യുന്നതിൽ ഒരൊറ്റ സംഭവത്തിൽ മൂന്ന് കൽപ്പന ഒന്നിച്ച് തെറ്റിച്ചയാളാ ദാവീദ്. വ്യഭിചാരം ചെയ്തു, കൊലപാതകം ചെയ്തു, കള്ളസാക്ഷ്യം പറഞ്ഞു. ഇത് മൂന്ന് കൽപ്പനകൾ ഒന്നിച്ച് ഒരൊറ്റ സംഭവത്തിൽ തെറ്റിച്ചയാളാ. പക്ഷെ ദൈവം തമ്പുരാൻ അവനെ എടുക്ക. എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവം വീണ്ടും ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായത് എന്നുള്ള രണ്ടു മൂന്ന് ആശയങ്ങൾ പെട്ടെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കറിയാം ഈ സിൻ ഈസ് യൂണിവേഴ്സൽ. പാപം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനുള്ള ഒരു കാര്യമാണ്, ആഗോളമാണ്. പക്ഷേ ബട്ട് ആറ്റിറ്റ്യൂഡ് ടു സിൻ ഈസ് ഡിഫറെന്റ് എന്നുള്ളത് നമുക്കറിയാം. ഒരു അതിനോടുള്ള ഒരു സമീപനം അത് ഡിഫറെന്റ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് തോന്നുന്നു ദാവീദിന് പൊട്ടിക്കരഞ്ഞേറ്റു പറയും. നമ്മുടെ ഇന്ന് എല്ലാ ആരാധനകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന 51-ാം സങ്കീർത്തനം എഴുതിയതിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ഇതേ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 Samuel 12:1 onwards, 2 Samuel 12 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഇതാണ്. ഈ ഊരിയാവിന്റെ ഭാര്യ ബത്ഷേബയുമായിട്ട് വ്യഭിചാരം ചെയ്തു, അതിനുശേഷം ഊരിയാവിനെ കൊന്നു കളഞ്ഞപ്പോഴത്തേന് നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അരികിൽ വന്നിട്ട് പറയുന്നതായ ഭാഗമാണല്ലോ നമ്മൾ അവിടെ വായിക്കുന്നത്. ഒരു ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, അവന് ധാരാളം ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവന്റെ അരികിൽ തന്നെ പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു പെൺകുഞ്ഞാട് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അത് തന്റെ മകളെ പോലെ അവൻ നോക്കി പരിപാലിക്കുകയായിരുന്നു. എന്നിട്ട് പറയുക, നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുക, ഈ ധനവാനായ മനുഷ്യന്റെ വീട്ടിൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. അങ്ങനെ വന്നപ്പോഴ് ഇത്രയും ആടുകളുള്ള ധനവാൻ അതിനെല്ലാം വിട്ടിട്ട് ഈ ആകപ്പാടെ ഒരൊറ്റ പെൺകുഞ്ഞാടുള്ള ദരിദ്രന്റെ ആ ആടിനെ പിടിച്ച് കൊന്ന് കറി വെച്ച് ഈ വഴിയാത്രക്കാരന് വിരുന്നു കൊടുത്തു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേന് ദാവീദിന്റെ രാജ്യത്വത്തിലിരിക്കുന്ന രാജ്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ദാവീദ് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് നാഥാൻ പ്രവാചകനോട് എന്നുള്ള രീതിയിൽ പൊട്ടിത്തെറിക്കുകയാണ്. പൊട്ടിത്തെറിച്ചിട്ട് ദാവീദ് പറയുന്നതായ കാര്യം, ആ മനുഷ്യൻ മരണയോഗ്യൻ, അവൻ ആ തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നാലിരട്ടി അവൻ പകരം കൊടുക്കണമെന്ന് ദാവീദ് പറയുക. ആരാണ് ആ മനുഷ്യൻ എന്ന് ദാവീദ് ചോദിക്കുമ്പോ നാഥാൻ പ്രവാചകൻ കൈ ചൂണ്ടി ദാവീദിനോട് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള വാക്യം നമുക്കറിയാം, ദാറ്റ് മാൻ ഈസ് യു, യു ആർ ദ മാൻ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് ഏഴാം വാക്യത്തിൽ 2 Samuel 12:7 നമ്മൾ വായിക്കുന്നത് കാണുന്നുണ്ട്. നമുക്കറിയാം ദാവീദ് അതോടുകൂടി കുറ്റം ഏറ്റു പറയുക, ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം അതാ. അതുകൊണ്ടൊന്നും പുള്ളിയെ അവിടെ ഡിഫെൻഡ് ചെയ്യാനൊന്നും പോയില്ല. ആദാമിനോട് പറഞ്ഞപ്പോ ആദാം പറഞ്ഞു, നീ എനിക്ക് കൂട്ടായിട്ട് തന്ന സ്ത്രീ പഴം പറിച്ചതൊന്നും ഞാൻ തിന്നു എന്ന് പറഞ്ഞു. 50-50 എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ആദാമല്ല, 50 സ്ത്രീയും 50 ദൈവവും. നീ എനിക്ക് കൂട്ടായിട്ട് തന്നേ, അതിപ്പോ ദൈവത്തിനും 50% തെറ്റ്, സ്ത്രീക്കും 50% തെറ്റ്. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആദം സ്വീകരിച്ചുവെങ്കിൽ ദാവീദിന്റെ ജീവിതത്തിൽ സിൻസിയറിറ്റി ഇൻ കൺഫഷൻ, എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒന്നാമത്തെ ആശയം അതാണ്, സിൻസിയറിറ്റി ഇൻ കൺഫഷൻ. അനുതാപത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നു, അവിടെ ഒന്നും ഡിഫെൻഡ് ചെയ്യാൻ പോയില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞ് 51 സങ്കീർത്തനം രചിക്കുന്നതായി എന്നുണ്ട്. നിങ്ങൾക്കറിയാവല്ലോ ഐ എം സോറി എന്ന്, ഈ ഇംഗ്ലീഷുകാർ പറയുന്ന പോലെ ഈ പുറമെ സ്കിന്നിന്റെ പുറത്തുകൂടെ പറയുന്ന പോലെ ഒരു പറച്ചില് നമ്മൾ അങ്ങ് പറഞ്ഞു പോകും. പക്ഷേ ആത്മാർത്ഥമായിട്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് നമുക്ക് ആരുടെയെങ്കിലും മുമ്പിൽ, നമ്മുടെ ഭർത്താവിന്റെ മുമ്പിൽ, നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ, നമ്മുടെ പള്ളിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജോലി ചെയ്യുന്നിടത്ത് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് എത്ര പേര് ഇന്ന് വരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ ആം സോറി എന്ന് ചുമ്മാ പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ഒരു കൊച്ച് പരീക്ഷയിൽ തോറ്റു എന്ന് വെച്ചു. അവൻ പരീക്ഷയിൽ തോറ്റേച്ച് വന്ന് നമ്മൾ ചോദിക്കും, മോനെ നീ പരീക്ഷയെ ജയിച്ചോടാ എന്ന് ചോദിക്കുമ്പോഴത്തേനും അവൻ പറയുന്നത് തന്നെ, അത് മമ്മി അയലോക്കത്തെ റജിയും വിജിയും സജിയും ഒക്കെ തോറ്റു, ഞാനും തോറ്റെന്ന് പറയും അല്ലേ. അപ്പൊ മറ്റുള്ളവരുടെ എല്ലാം തോൽവി, 100 പേരുടെ പേര് പറഞ്ഞാൽ, തോറ്റവരുടെ പേര് പറഞ്ഞാലും നീ ജയിക്കത്തില്ലെന്ന് ഓർക്കണം. അവൻ ഇത്രയും പേരുടെ പേര്, 100 പേരുടെ പേര് അവൻ ഓർത്തിരുന്നു. അവൻ സിലബസ് ഓർത്തില്ല, സിലബസ് അവൻ മറന്നുപോയി. അപ്പൊ 100 തോറ്റവരുടെ പേര് പറഞ്ഞാലും നീ ജയിക്കത്തില്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ ഒരിക്കലും കുറ്റപ്പെടുത്താനല്ല, സിൻസിയറിറ്റി ഇൻ കൺഫഷൻ ഉണ്ടാകണം. ആത്മാർത്ഥമായിട്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് ഏറ്റുപറയാൻ സാധിക്കണം. കയ്യൻ കർത്താവിനോട് പറയുന്നത് എന്താ? ആം ഐ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ എന്നാ ചോദിക്കുന്നത് അല്ലേ. അപ്പൻ പറഞ്ഞ അതേ രീതിയിൽ മോനും പറയുക, അതോ ഐ വാസ് ഷോർട്ട് ടെമ്പേർഡ് ഫോർഗീവ് മീ എന്നൊരിക്കലും കയൻ പറഞ്ഞില്ല. ലോർഡ് ഐ വാസ് ഷോർട്ട് ടെമ്പേർഡ് ഫോർഗീവ് മീ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവനമ്പനാൻ അവന് ക്ഷമ കൊടുക്കുമായിരുന്നു. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്നൊരു ചോദ്യമായി. അപ്പൊ ഒരു റിബല്യസ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ട്. ആഖാന്റെ ജീവിതം എടുത്താലും ഗേഹസിയുടെ ജീവിതം എടുത്താലും ഒക്കെ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം എലിശ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേഹസി നയമാൻ സൗഖ്യമായതിനു ശേഷം എലിശ പ്രവാചകൻ അവനിൽ നിന്നൊന്നും സ്വീകരിക്കാതിരുന്നപ്പോഴ് ഗേഹസി തന്റെ യജമാനായ എലിശ അറിയാതെ ഈ നയമാന്റെ പുറകെ പോവുകയും അവനിൽ നിന്ന് വെള്ളിയും സ്വർണ്ണമൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. എന്നിട്ട് അവൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴ് എലിശ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോ ഗേഹസി പറയുന്ന കാര്യം എന്നാ, എങ്ങും പോയില്ല. ഞാൻ എപ്പോഴും ഓർക്കും 5 Samuel 9 5 Samuel 9 എന്ന് വായിക്കാവോ.
അവരുടെ നേരില്ല
കണ്ടോ, ഗേഹസി ഭയങ്കരമായിട്ട് കള്ളത്തരം പറയൂ അല്ലേ. ഈ വ്യാസം വായിക്കുമ്പോ നമ്മള് അറിയാതെ അവരുടെ വായിലൊട്ടും പല്ലില്ലെന്നൊന്നും വായിച്ചു പോകുന്നത്. അവരുടെ വായിലൊട്ടും നേരില്ല. ഗേഹസി കള്ളത്തരം പറയുക, ആഖാന് സത്യം പറയേണ്ട സമയത്ത് പറഞ്ഞില്ല. നമ്മുടെ ഒക്കെ ജീവിതം നമ്മൾ ഓർക്കണം, നമ്മുടെ വായിൽ നേരുണ്ടോ, സത്യം നമ്മൾ പറയാറുണ്ടോ, എനിക്ക് തെറ്റിപ്പോയി എന്ന് ഏറ്റു പറയാറുണ്ടോ എന്ന് ഒരു സംഭവം കൂടി പെട്ടെന്ന് സമൂഹ പ്രവാചന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ വായനകൾ ദാവീദിനുമായിട്ട് ബന്ധപ്പെടുത്തി സങ്കീർത്തനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 Samuel 15 എന്ന് എടുത്താട്ടെ. 1 Samuel 15 1 Samuel 15 മൂന്നാം വാക്യം ഒന്ന് വായിച്ചേ.
നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കിക്കളക, അവരുടെ കനിവ്,
അവരോട് കനിവ് ചെയ്യരുത്, ബാക്കി ഇങ്ങോട്ട് വായിച്ചു, ബാക്കി ഇങ്ങോട്ട് വായിച്ചു.
പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള ആട് ഒട്ടകം കഴുത എന്നിവയെയും സംഹരിച്ചുകളാം.
അതായത് ശൗൽ രാജാവിനോട് ദൈവം തമ്പുരാൻ അരുളി ചെയ്യുന്ന കാര്യമാണ്, അമാലേക്കരെ മുഴുവനും കൊന്നുകളയാനായിട്ട് പറഞ്ഞു. യുദ്ധത്തിൽ അങ്ങനെ ചെയ്യണമെന്ന യഹോവയുടെ ഖണ്ഡിതമായ കൽപ്പനയായിരുന്നു. പക്ഷെ ശൗൽ ചെയ്തു എന്നാന്നൊന്ന് ഒൻപതാം വാക്യത്തിൽ വായിച്ചു. ഒൻപതാം വാക്യത്തിൽ യഹോവയിൽ നിന്ന് ഈ കൽപ്പന കേട്ടിട്ടും ശൗൽ ചെയ്തു എന്നാന്ന് ഒമ്പതാം വാക്യം വായിച്ചേ.
എന്നാൽ ശൗലും ജയവും ആഗാദിനെയും ആട് മാട് തടിച്ചു മൃഗം എന്നിവയിൽ നേത്രമായവയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസ്സാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു.
കണ്ടോ, യഹോവ കൽപ്പിച്ചത് പിന്നെ ശൗലിനോട് പറഞ്ഞത്, നീ സകലതിനെയും ഒന്നിനെയും വെക്കരുത്, ഒന്നിനെയും വെക്കരുത്, എല്ലാത്തിനെയും നിർമൂലമാക്കി കളയുക എന്ന് പറഞ്ഞു. കുട്ടികളെയും മുല കുടിക്കുന്നവരെയും പുരുഷന്മാരെയും സ്ത്രീകളെ എല്ലാത്തിനെയും, കാള ആട ഒട്ടകം കഴുത എന്നിവയെ സംഹരിച്ചു കളയാനായിട്ട് പറഞ്ഞു. പക്ഷെ അതിനകത്ത് നല്ലത് കണ്ടപ്പം ശൗലിന് മനസ്സില്ല, എന്നിട്ട് അതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെച്ചു, യഹോവയുടെ കൽപ്പനയെ ലംഘിച്ചു. എന്നിട്ട് ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ശമുവേൽ പ്രവാചകനെ ദൈവം അയക്കുന്നു. ഈ തെറ്റ് യഹോവയിൽ നിന്ന് കേട്ട കൽപ്പന നമ്മൾ ഓർക്കണം കേട്ടോ. ചെയ്യരുത് എന്ന് പറയുന്ന ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നൊയമ്പ് ഉപവാസത്തിന്റെ ഒക്കെ ദിവസങ്ങൾ വരിക, അരുത് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ നമുക്ക് വിടാനായിട്ട് മനസ്സില്ല. പല കാര്യങ്ങളും ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് മനസ്സില്ല. മുഴുത്തതും പഴുത്തതും ഒക്കെ എടുത്ത് പോക്കറ്റിലിടാനായിട്ടാണ് നമുക്ക് ആഗ്രഹം. എപ്പോഴും നമുക്ക് ബാലന്റെ മനസ്സിനോട് പോഷത്വം പറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തിന്മയോടൊരു ചായ്വ നമുക്കുള്ളത്. ഈ തെറ്റ് അറിയിക്കുവാൻ തക്കവണ്ണം പ്രവാചകൻ ശൗലിന്റെ അരികിലേക്ക് ഒരുങ്ങി, ശമുവേൽ പ്രവാചകൻ വരിക. പതിമൂന്നാം വാക്യം വായിച്ച്, പെട്ടെന്ന് വായിച്ചാട്ടെ പതിമൂന്നാം വാക്യം.
പിന്നെ ശമുവേൽ ശൗലിന്റെ അടുക്കലെത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
ശമുവേലിന്റെ മുഖത്ത് നോക്കി ശൗൽ കള്ളം പറഞ്ഞു, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. യഹോവ കൽപ്പിച്ചത് മൊത്തത്തിനെ നിർമൂലമാക്കാണ്. ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവൻ അതെല്ലാം എടുത്ത് സൂക്ഷിച്ചിരുന്നു വായിച്ചു. അതിന് ശമുവേൽ പതിനാലാം വാക്യം വായിച്ചു. അതിന് ശമുവേലിന്റെ മറുപടി പറയാനെ,
എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കറയും എന്താണെന്ന് ചോദിച്ചു.
ഓ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയമുള്ളവരെ, ശമുവേൽ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ എടാ ശൗലെ, ഞാൻ ഈ കേൾക്കുന്ന ആടുകളുടെ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കറയും എന്തെന്ന് ചോദിച്ചു. അവയെ അമാലേക്കരുടെ പക്കൽ നിന്ന് അവൻ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേത്രമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു, ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗല് പറഞ്ഞു. നോക്കിയേ, ശമുവേലിന് ശൗലിനോട് പറയുക, നിൽക്ക, യഹോവ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അരുളി ചെയ്ത് ഞാൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു. അവനവനോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ശമുവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രയേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? എന്നിട്ട് താഴോട്ട് പറയുന്നതായ കാര്യം ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് നേരത്തെ വന്ന ഒരു അനുസരണത്തെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചപ്പോഴ് ചോദിച്ചുകൊണ്ടായിരുന്ന കാര്യമൊക്കെയാണല്ലോ. എന്നിട്ട് ഈ ശൗലിനോട് പറയുക, നിന്നെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറയുക. മുഖത്ത് നോക്കി ശമുവേലിന്റെ മുഖത്ത് നോക്കി കള്ളത്തരം പറഞ്ഞപ്പോൾ ഞാൻ ഈ കേൾക്കുന്ന ആടുകളുടെ കരച്ചിലും കാളകളുടെ മുക്രയും എന്താ എന്ന് ചോദിച്ചു. എനിക്കൊരു അതിനോടൊരു അല്പം അതിശയോക്തിയല്ല, ഒരു യാഥാർത്ഥ്യം കൂടി ചേർത്ത് പറയാനായിട്ടുണ്ട്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, വേറെ കാളകളും ആടുകളും ഒക്കെ ഒരു പക്ഷേ കാണും, അവയിൽ നിന്ന് ദൈവം പ്രത്യേകം അമാലേക്കരുടെ ആടുകളുടെയും കാളകളുടെയും മുക്രയെ ശമുവേലിന് പ്രത്യേകം വേർതിരിച്ചു കൊടുത്തു എന്നുള്ളതാ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത്രയ്ക്ക് ദൈവം ശ്രദ്ധിക്കും ഓരോ കാര്യങ്ങളിലും. സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം, സഭാപ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം, God will bring every walk into judgment with every secret, whether it be good or evil. എന്ന് വായിച്ചാട്ട് മലയാളത്തില് പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം. ഹലോ, കേൾക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. കുറെ നേരമായോ ഇതിന്റെ ലൈൻ കണക്ഷൻ പോയിട്ട്? ഓക്കെ ഓക്കെ ഓക്കെ. സഭാപ്രസംഗിന്റെ പുസ്തകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് സഭാപ്രസംഗി 12:14. God will bring every work into judgment with every secret, whether it be good or evil. അതായത് നമ്മൾ മലയാളത്തിൽ ഒന്ന് വായിച്ച് സഭാപ്രസംഗി 12:14.
നിങ്ങൾ നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ.
ഈ ഈ ശൗലിന്റെ ജീവിതത്തിൽ ആ കാളകളുടെ മുക്കറയെ ദൈവം പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിലൂടെ ശൗല് ചെയ്ത തെറ്റിനെ കൊണ്ടുവന്ന് രാജസ്ഥാനത്ത് നിന്ന് അവനെ കളയുന്നു എന്നുള്ളതാണ്. അമാലേക്കരെ മുഴുവൻ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോ അവൻ ചെയ്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഈ ശൗലിന്റെ അന്ത്യം വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഈ ശൗലിന്റെ അന്ത്യം ഒരു അമാലേക്കിന്റെ കൈകൊണ്ടായിരുന്നു, ഒരു അമാലേക്കിന്റെ കൈകൊണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അത് നേരത്തെ മുൻകൂട്ടി കണ്ടതാ. അമാലേക്കിനെ മുല കുടിക്കുന്ന ഒരു കുഞ്ഞിനെയും വെച്ചിരുന്നാൽ ശൗലിനെ കൊല്ലുമെന്നുള്ളത് യഹോവയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാ അതിനെ എല്ലാം കൊന്നുകളയാനായിട്ട് പറഞ്ഞത്. അല്ലാതെ അപ്പോ ദൈവം അവ സംരക്ഷിക്കുമായിരുന്നു ശൗലിനെ. പക്ഷേ അത് തിരിച്ചറിയാനുള്ള ബോധം ശൗലിനില്ലാതെ പോയി. അവനോട് ചില നിമിഷങ്ങളിലേക്കുള്ള ആഗ്രഹങ്ങളും ആർത്തിയും ഒക്കെ. എന്നാൽ ദാവീദിനെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നില്ല. ദാവീദ് അലറിക്കരഞ്ഞു ദൈവസന്നിധിയിൽ. 51-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണം. ആ അതാണ് ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുള്ള സാഹചര്യത്തെ ഒന്നും കുറ്റപ്പെടുത്തിയില്ല. എന്നിട്ട് പറയുന്നത് തന്നെ 11-ാം വാക്യത്തിൽ, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, എന്റെ ഉള്ളിൽ ഒരു പുതിയ ഹൃദയം തരണമേ എന്ന്. അത്രയും നാളുള്ള ജീവിതത്തിന് വലിയൊരു പുതുക്കം ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. സൃഷ്ടിതാവിനെ സമസ്ത ലോകവും പർവ്വജാതികളെയും ഇഴജാതികളെയും കാട്ടുമൃഗം നാട്ടുമൃഗം സർവവും സൃഷ്ടിച്ച സൃഷ്ടിതാവെ, നിനക്ക് മാത്രമേ എന്റെ ഹൃദയത്തെ ഒന്ന് പുതിയതായി സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ, അത് റീക്രിയേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യഹോവയുടെ. യഹോവയുടെ സന്നിധിയിൽ പരിപൂർണമായിട്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ?
അവിടെ പ്രോബ്ലം ഉണ്ട് പിന്നെയും.
വേറെ ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുന്ന? ജിജി ഉണ്ടോ ലൈനില്?
വോയിസിനാണ് പ്രോബ്ലം. അത് ഓഫ് ആക്കിയിട്ട് വേണം ഒന്നുകൂടെ ഓൺ ആക്കി നോക്കാം. മേ ബി ബെറ്റർ. അതർവൈസ് ദ റെക്കോർഡിംഗ് വിൽ ബി ക്യാൻസൽ. ദെൻ ദാറ്റ് വിൽ ബി ഹെൽപ് യു.
ഓക്കെ. ഹലോ
ഹലോ അച്ഛാ, ഇത് അച്ഛാ സംസാരിച്ച എല്ലാവർക്കും കേൾക്കാം. ഇതാരോ ഇടയ്ക്ക് പറയുന്ന
ആ സാഹചര്യത്തെ ഒന്നും ദാവീദ് കുറ്റപ്പെടുത്തുന്നില്ല. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് എന്ന് പറയുക, പുതിയതായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന് പറയുക. ആ നിർമ്മലമായ ഹൃദയം ദൈവത്തിന് മാത്രമേ നമുക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർക്കണം. നമ്മൾ ഈ പറയുന്ന നമ്മൾ പുറമേ പൂശുന്ന വാർണിഷോ പോളിഷോ കൊണ്ടൊന്നും യഥാർത്ഥ ഹൃദയം വരത്തില്ല. നല്ലൊരു മുഖച്ചായ ഒക്കെ ഉണ്ടാക്കാൻ ചില നിമിഷങ്ങളിലേക്ക് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ കൊണ്ട്, ഡ്രഗ് കൊണ്ട്, ഇതുകൊണ്ടൊന്നും പുതിയ ഹൃദയം ഉണ്ടാകത്തില്ല. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം, അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചാൽ മാത്രമേ ദൈവം അതിനെ പുതിയതാക്കി തീർക്കുകയുള്ളൂ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നെടുക്കുകയും അരുതേ എന്ന് ദാവീദ് പറയുന്നുണ്ടല്ലേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നെടുക്കുകയും അരുതേ എന്ന് നമ്മൾ എപ്പോഴും ഈ 51-ാം സങ്കീർത്തനം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എപ്പോഴാ? എനിക്ക് എന്റെ ഉള്ളിൽ ഒരു പുതിയ ഹൃദയം ഉണ്ടായതിനു ശേഷം ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കുമെന്നാണ് പറയുന്നത്. അല്ലാതെ അതിനു മുമ്പേ ഞാൻ പ്രസംഗവുമായിട്ട് ഇറങ്ങത്തില്ല. എനിക്കൊരു പുതിയ ഹൃദയം ഉണ്ടായതിനു ശേഷം, എന്റെ ജീവിതം ശരിയാക്കിയതിനു ശേഷം, അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ എന്റെ ഉള്ളിൽ തന്നതിന് ശേഷം, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. അതുവരെയും ദാവീദ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഉപദേശിക്കാനുള്ള ഇപ്പൊ അവസ്ഥ ഒന്നും എനിക്കില്ല, എന്റെ കൺഫഷൻ സ്വീകരിക്കണമെന്നുള്ളതാ. അപ്പൊ ഞാൻ നന്നായി കഴിഞ്ഞാൽ പിന്നീട് സുവിശേഷ പ്രസംഗം എന്നുള്ളത് നമുക്കൊക്കെ പറ്റുന്ന അബദ്ധം എന്നാണെന്നറിയോ? നമ്മൾ ഏതെങ്കിലും ജീവിത രീതിയിലായിരിക്കും നാട്ടുകാരെ നന്നാക്കാനായിട്ട് നമ്മുടെ ശ്രമം. അയലോക്കംകാരിയെ ശരിയാക്കുക, അയലോക്കംകാരനെ ശരിയാക്കുക, മറ്റുള്ളവരെ ശരിയാക്കുക, ഇതാണ് നമ്മുടെ പരിപാടി. അങ്ങനെ ഞാൻ സ്വയം നന്നാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് സിൻസിയറിറ്റി ഇൻ കൺഫഷൻ ദാവീദിന് ഉണ്ടായിരുന്നു എന്നുള്ളതാ. അതുകൊണ്ട് അധിക പ്രസംഗവും സുവിശേഷ പ്രസംഗവും കൂടെ ഒന്നിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ പ്രസംഗിച്ചവരുടെ മാത്രം കാര്യമല്ല, നമ്മുടെയൊക്കെ ജീവിതം, അവർ ലൈഫ് ഈസ് ഓൾസോ എ പ്രീച്ചിങ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രസംഗമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യഥാർത്ഥ മനസാന്തരത്തോടുകൂടി വരാൻ പ്രത്യേകിച്ച് നോയമ്പിന്റെ ദിവസങ്ങളൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ദാവീദിന്റെ ജീവിതത്തിൽ സിൻസിയറിറ്റി ഇൻ വേർഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു സിൻസിയറിറ്റി ഇൻ വേർഷിപ്പ്, 55 സങ്കീർത്തനം 17 വാക്യം വായിക്കാമോ? 55:17.
ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും, അവനിന്റെ പ്രാർത്ഥന കേൾക്കും.
അവനിന്റെ പ്രാർത്ഥനകൾ ഞാൻ കാലത്തും വൈകിട്ടും, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. സങ്കടം ബോധിപ്പിച്ച് കരയും, 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 മൂന്ന് നേരം കരയും. കരയണം, 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 ദൈവത്തിന്റെ സന്നിധി കരയണം. കണ്ണുനീര് വേണം, ദൈവത്തിന്റെ സന്നിധി കണ്ണുനീര് വേണം. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർത്തു നോക്കണം, ദാവീദ് അത്രമാത്രം തിരക്കുള്ള മനുഷ്യനെ, ഈവൻ ദോ ഹി വാസ് എ ബിസിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്, എന്നിട്ടും സങ്കടം ബോധിപ്പിച്ച് പൊട്ടിക്കരയുക. ഐ അട്ടോർ മൈ കംപ്ലൈന്റ് ആൻഡ് മോൺ എന്നാ പറയുന്നത്. ഞാൻ എന്റെ അപേക്ഷ ഞാൻ സമർപ്പിക്കും, ഞാൻ എന്റെ വിലാപങ്ങളെ സമർപ്പിക്കും എന്നാ പറയുന്നത്. അപ്പം സിൻസിയറിറ്റി ഇൻ വേർഷിപ്പ്, ആരാധനയിൽ കണ്ണുനീരോടുകൂടി ആരാധിക്കുന്ന ഒരു രീതി ദാവീദിന്. ഈ മൂന്ന് നേരം പ്രാർത്ഥിക്കാൻ, 7 പ്രാർത്ഥന നമുക്കുണ്ട്. 119 സങ്കീർത്തനം 164 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 119:164 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. അതാണ് നമ്മുടെ 7 യാമ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നൊക്കെ ഞാൻ പറഞ്ഞു. എങ്കിലും രാവിലെയും വൈകുന്നേരമായിട്ട് 7 യാമ പ്രാർത്ഥനകൾ തിരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നോയമ്പാകുമ്പം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, അല്ലെങ്കിൽ വൈകുന്നേരത്തും കാലത്ത് ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയാനുള്ള നല്ല അവസരമാണ്. 55 സങ്കീർത്തനം 17 വാക്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ നല്ല അവസരമാണ് നോയമ്പിന്റെ അവസരം. അതെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. അങ്ങനെ ആൻഡ് ഹി വിൽ ഹിയർ മൈ വോയിസ്, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കും. പ്രിയമുള്ളവർ, നിങ്ങൾക്കറിയാമല്ലോ പത്രോസിന്റെ ജീവിതത്തിൽ യഥാർത്ഥ ഒരു കൺഫഷൻ നടന്നു. കോഴി കൂവിയപ്പോഴ് താൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ തെറ്റാണെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. എപ്പോഴാണ് അവനെ കൊണ്ട് പുറത്തിറങ്ങിയ പൊട്ടിക്കരയുക, ആ കരച്ചിൽ വീണ്ടും അവന്റെ കൺഫഷൻ വാക്കിലൂടെ ദൈവം കൊണ്ടുവന്നു എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടേ. യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ ഷീമോന്റെ മകനായ യോഹന്നാന്റെ മകനായ ഷീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നു. നീ എന്റെ ആടുകളെ മേയ്ക്കുക, എന്റെ പെണ്ണാടുകളെ മേയ്ക്കുക, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, 3 പ്രാവശ്യം അവനെ കൊണ്ട് കൺഫസ് ചെയ്യിപ്പിച്ചു ദൈവനമ്പരെ. അപ്പൊ യഥാർത്ഥമായ സങ്കടം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺഫസ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകും. ആ കൺഫസ് ചെയ്യാനുള്ള അവസരം നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ടാണ് 103 സങ്കീർത്തനത്തിൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നാ പറയുന്നത് അല്ലേ. ഓൾ ദാറ്റ് ഇസ് വിത്ത് ഇൻ മീ എന്നാ പറയുന്നത്, എന്റെ അന്തരംഗം, എന്നിലുള്ള എല്ലാം, ബ്ലസ് ഹിസ് നെയിം, എന്റെ അന്തരംഗം മുഴുവനും, എന്റെ സർവാന്തരംഗവും, എന്റെ ഉള്ളിലുള്ളത് മുഴുവൻ, എനിക്കുള്ളത് മുഴുവൻ കൊടുത്താൽ എന്തൊക്കെ സംഭവിക്കും? ഹി ഫോർഗീവ്സ് ഓൾ യുവർ സിൻസ്, അവൻ നിന്റെ പാപങ്ങളെ ഒക്കെയും ക്ഷമിക്കും. ഹി ഹീൽസ് ഓൾ യുവർ ഡിസീസസ്, അവൻ നിന്റെ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കും. പിന്നെ വീണ്ടും പറയുന്നതായ കാര്യമാണ് ഫോർഗെറ്റ് നോട്ട് ഓൾ ഹിസ് ബെനഫിറ്റ്സ് എന്നുള്ള കാര്യം. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും എല്ലാ അനുഗ്രഹങ്ങളെയും മറന്നു പോകരുതെന്നും കൂടി ദാവീദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ, ആരാധനയെ സംബന്ധിക്കുമ്പോൾ, നൊയമ്പ് ഉപവാസങ്ങളെ സംബന്ധിക്കുമ്പോൾ യഥാർത്ഥ സിൻസിയറിറ്റി ഇൻ വർഷിപ്പ് നമുക്കുണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, 1 സിൻസിയറിറ്റി ഇൻ കൺഫഷൻ, 2 സിൻസിയറിറ്റി ഇൻ വർഷിപ്പ് എന്നുള്ളത്. 3 പ്രധാനമായ ആശയം കൂടി പറയാം, സിൻസിയറിറ്റി ഇൻ ഹ്യൂമിലിറ്റി എന്നുള്ളതാണ്. സിൻസിയറിറ്റി ഇൻ ഹ്യൂമിലിറ്റി, അതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്ത്. അവിടെ ദാവീദ് തന്നെ തന്നെ സൗൽ രാജാവിനോട് പറയുന്നത് അയാം ഉള്ളി എ ഡെഡ് ഡോഗ് എന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ പ്രസംഗത്തിന്റെ തലക്കെട്ടായിട്ട് തന്നെ ഡെഡ് ഡോഗ് എന്ന് നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. മനോജ് ഇന്നത്തെ പ്രസംഗം റെക്കോർഡ് ചെയ്ത് ഇടുന്നുണ്ടെങ്കിൽ ഡെഡ് ഡോഗ് എന്ന് വേണമെങ്കിൽ ഇടാം, ഒരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ആ കുറച്ച് ആശയങ്ങൾ കൂടി ഒന്ന് പറയുകയാണ്. ഒരു ശക്തനായയായിട്ട് ദാവീദ് തന്നെ 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 സമർപ്പിക്കുക. നമുക്കറിയാം മൃഗങ്ങളിൽ ഏറ്റവും മഹിമ കുറഞ്ഞതായിട്ട് കാണുന്ന നായ, നമ്മൾ സാധാരണ ആൾക്കാരെ കുറച്ച് കാണണമെങ്കിൽ പോടാ സിംഹമേ, പോടാ പുലി എന്നൊന്നുമല്ല വിളിക്കുന്നത്, പോടാ നായ എന്നുള്ളതിന്റെ മലയാളം നല്ല തദ്ഭവമാണ് നമ്മൾ വിളിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം. എന്നാൽ ഈ അത്രയ്ക്ക് താഴ്ത്തി ഈ ദാവീദ് സമർപ്പിക്കുകയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ. ശൗലിനോട് പറയുന്നതായ കാര്യം ചത്ത നായ എന്ന് തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സാമുവൽ 17:45-46 ഒന്ന് വായിക്കാട്ടെ. ഫസ്റ്റ് സാമുവൽ 17:45-46.
ദാവീദ് ഫലസ്തീനോട് പറഞ്ഞത്, നീ വാളും കുണ്ടവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്നിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കൈ ഏൽപ്പിക്കും. യഹോവ ഇന്ന് നിന്നെ എന്റെ കൈ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫലസ്തീൻ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവഭൂമിയും അറിയും.
നോക്കൂ, ഇവിടെയാണ് ദൈവനമ്പുരാൻ പറയുന്നതായ കാര്യം. ഇസ്രായേലിൽ ഒരു ദാവീദ് ഉണ്ടെന്നല്ല, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയുമെന്നാണ് പറയുന്നത്. അവിടെയാ ദാവീദിന്റെ മഹിമ. ഫെലിസ്തീനായ ഗോലിയാത്തിനെ പിന്നീട് തകർത്ത് കളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തെ ഉയർത്തി, സ്വയം താഴ്ത്തി, ദൈവത്തെ ഉയർത്തി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം. പലപ്പോഴും നമുക്ക് നമ്മൾ റെസ്യൂമേ ഒക്കെ എഴുതി ശീലിച്ചത് അല്ലെങ്കിൽ സി വി എഴുതിയൊക്കെ ശീലിച്ച് നമ്മുടെ ഉയർച്ച ഉയർച്ച ഉയർച്ച, തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം, അത് വേണം. നമ്മൾ ചെയ്തിട്ടുള്ള മൈനോട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ വിളിച്ചു പറയണം. പക്ഷേ ദൈവത്തിന്റെ സന്നിധി സ്പിരിച്വലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്കറിയാമല്ലോ എല്ലാ കമ്പനികളിലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് അവിടെ ഒരു സ്റ്റാഫായിട്ട് കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും എഡ്യൂക്കേഷനും ഒക്കെ ചോദിക്കുന്നത്. കുറച്ച് കമ്പനി മാത്രമേ ഉള്ളൂ നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻ കൊണ്ട് എല്ലാം പറയുന്നത്. നിങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാണ്ടെന്ന് ചോദിക്കുന്നത്. അക്സെപ്റ്റ് യുവർ അൺവർത്തിനെസ്. ഞാൻ ഒന്നുമില്ല ദൈവമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമെന്നുള്ളതാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഐ ആം അൺവർത്തി ടു ലൂസ് ഹിസ് ഷൂസ്, അവന്റെ ചെരുപ്പിന്റെ വാറുകൾ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവനെ പറ്റി ദൈവനമ്പുരാൻ പറഞ്ഞ എന്നാ, യേശു ക്രിസ്തു പറഞ്ഞു, അവനാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ, യോഹന്നാനേക്കാൾ വലിയവനില്ലെന്നാ പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞായിരുന്നു അവൻ വളരണം ഞാനോ കുറയണോ എന്ന് പറഞ്ഞു. പക്ഷേ യോഹന്നാനേക്കാളിൽ വലിയവനില്ലെന്ന് അവന്റെ മരണശേഷം യേശു ക്രിസ്തു സാക്ഷിക്കേണ്ടക്കോണ എവിടെയായി നോർക്കണം. മത്തായിയുടെ സുവിശേഷം 8:8 സെഞ്ചൂറിയൻ പറയുന്നുണ്ട്, ശതാധിപൻ പറയുന്നുണ്ട്, ഐ ആം അൺവർത്തി ടു റിസീവ് യു അണ്ടർ മൈ റൂഫ്, കർത്താവേ നീ എന്റെ പുരയ്ക്കകത്തേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല എന്നാ പറയുന്നത്. നമ്മളാണെങ്കിലോ, കർത്താവ് വന്നാട്ടെ, ഞങ്ങളെല്ലാം പിസായും ബർഗറും എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു, നീ വന്നോളാം പറയും. ഞാൻ പറഞ്ഞ നമ്മുടെ സ്പിരിച്വൽ മീനിങ്ങിനെ നിങ്ങൾ എടുക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ള ബോധ്യം ഒരിക്കലും ദൈവം അംഗീകരിക്കത്തില്ല. പ്രൊഡീഗൽ സണ്ണിന്റെ കാര്യം നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 15:19. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 15:19, ഐ ആം നോ ലോങ്ങർ വർത്തി ടു ബി കോൾഡ് യുവർ സൺ, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്നാ പറയുന്നത് അല്ലേ. നിങ്ങൾ അതൊന്ന് വായിച്ച് ലൂക്കോസ് 15:19 ഒന്ന് വായിച്ച്.
ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെയെങ്കിലും എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു.
എന്ന് പറയുമെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ അവൻ തിരിച്ചു ചെന്നിട്ട് അപ്പന്റെ അടുത്ത് ചെന്ന് കൂലിക്കാരന് താഴോട്ട് വരുമ്പോഴത്തേനെ എന്താ അപ്പന്റെ അടുത്ത് ചെന്നിട്ട് എന്നാ പറയുന്ന, അപ്പന്റെ അടുത്ത് ചെന്ന് പറയുന്ന ഭാഗം കൂടെ ഒന്ന് വായിച്ചാട്ട് ജിജി.
അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ
കൂലിക്കാരൻ ഒരുവനെ പോലെ മൂന്ന് കാര്യങ്ങൾ ഇവൻ പറയുമെന്നും പറഞ്ഞാ പോയത്. അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരൻ ഒരുവനെ പോലെ എന്നെ കൈക്കൊള്ളണം എന്ന് പറഞ്ഞ് മൂന്ന് കാര്യം കൊണ്ടാകും പോകുന്നേ. പക്ഷെ രണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൻ പറഞ്ഞു, ഇവന്റെ കൈക്കും കാലിനും വെള്ളം കൊടുക്കുക, അവനെ കൈക്കും കാലിനും മോതിരം ഇടിയിക്കുക, കയ്യിൽ മോതിരം ഇടിയിക്കുക, അവനെ തടിപ്പിച്ച കാളയെ അവന് വേണ്ടി അറക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം തടിപ്പിച്ച കാള എന്ന് പറയുന്നത് ഇപ്പോഴും അറബി ദേശത്ത് നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ വന്നവർക്കറിയാം. അവരെ പ്രത്യേകിച്ച് വിരുന്ന് നടത്താൻ വേണ്ടി അതിനുവേണ്ടി തന്നെ കാളകളെ അതിനുവേണ്ടി തന്നെ ഭക്ഷണം കൊടുത്ത് അവരുടെ വീട്ടിൽ തിന്നുന്ന ഇറച്ചിയും മീനും ഒക്കെ കൊടുത്ത് തന്നെ വളർത്തുന്നതായിട്ട് എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ അറിവുള്ളവരാ. അപ്പൊ അതിനുവേണ്ടി തന്നെ കൊഴുപ്പിച്ച് നിർത്തുന്ന കാളകളുണ്ട്, അതിനെ അറക്കുകയാ. നോക്കൂ, നമ്മുടെ അൺവർത്തിനസ് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുമ്പോൾ ദൈവം അത് സ്വീകരിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പൗലോസ് ശ്ലീഹായും പറഞ്ഞു, 1 Corinthians 15:9 15:9 നമ്മൾ വായിക്കുന്നുണ്ട്, ഐ ആം നോട്ട് വർത്തി ടു ബി കോൾഡ് ആൻ അപ്പോസ്റ്റൽ എന്ന് പറയുന്നുണ്ട്. ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്റ്റലിന്റെ പേരിന് യോഗ്യനല്ല. അവനാണ് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്റ്റലിന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് നിന്റെ സകല ക്വാളിഫിക്കേഷനും ദൈവത്തിന്റെ സന്നിധിയിൽ അടിയറ പറഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ പോലെ അയോഗ്യതയെ സമ്മതിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്പുരാൻ നിങ്ങളെ സ്വീകരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ദാവീദ് ശക്തനായ എന്ന സ്വയം, ഐ എം എ ഡെഡ് ഡോഗ് എന്ന സ്വയം അൺവർത്തിനെസ് അംഗീകരിച്ചപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ സ്വീകാര്യനായി എന്നുള്ളത് അറിയുക. രണ്ട് വേദഭാഗങ്ങൾ കൂടി പെട്ടെന്നൊന്ന് വായിക്കാമോ? 2 Samuel 16:5 സാമുവേലിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ, 2 Samuel 16:5 അവിടെ മറ്റ് രണ്ട് ശക്തനായകളെയും കൂടെ പെട്ടെന്ന് നമുക്ക് കാണാം. ദാവീദ് ഒരു ശക്തനായയായിട്ട് നിൽക്കുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ത്തിയ ശക്തനായായിട്ട് നിൽക്കുന്നു. 2 Samuel 16:5
ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്തു ചെന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിന്റെ അടുക്കൽ ന്യായവിസ്താരത്തിൽ വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്ശാലോം ഇവണ്ണം തന്നെ ചെയ്തു. ഇങ്ങനെ അബ്ശാലോം ഇസ്രായേലിന്റെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. 4 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്ശാലോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് രാജാവ് ബഹൂരീമിൽ എത്തിയപ്പോൾ ഷൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ശിമെയി എന്ന പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജപുത്രന്മാരെയും ഒക്കെയും കല്ലുവാരി എറിഞ്ഞു. ജനവും വീരന്മാരുമെല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. ശിമെയി ശപിച്ചും കൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക നീച്ച ഹോബോ, യൗൽഗ്രഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജ്യത്വം നിന്റെ മകനായ അബ്ശാലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൻ ഇപ്പോൾ ഇത് നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. അപ്പോൾ ചെരുവിയുടെ മകനായ അബീഷായി രാജാവിനോട്, ഈ ശക്തനായി എന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു.
മറ്റൊരു ശക്തനായിയെ നമ്മൾ കാണുക, ശിമെയി. ശിമെയി ദാവീദിനെ ശപിക്കുന്ന രക്തപാതക നീജ പോ എന്ന് പറഞ്ഞ് ദാവീദിനെ ശപിച്ചു കളയുന്ന ഒരു ശിമെയിയെ നമ്മൾ അവിടെ കാണുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. മറ്റൊരു ശക്തനായയും കൂടെ പെട്ടെന്ന് നമുക്ക് കാണാം. 2 Samuel 9:1 ആണ് വായിച്ചാട്ടെ.
അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവെന്ന് അന്വേഷിച്ചു. എന്നാൽ
ശൗലിന്റെ ഞാനങ്ങ് പറഞ്ഞോളാം. ദാവീദ് യോനാഥാൻ, ധാരാളം യോനാഥാൻ എന്ന് പറയുന്നത് ശൗലിന്റെ മകനാണ്. ജോനാഥാൻ ആൻഡ് ഡേവിഡ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആണ്. നിങ്ങൾക്കറിയാം അത്ര ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അവർ തമ്മില്. ആ യോനാഥാന്റെ നിമിത്തം ശൗലിന്റെ ഗ്രഹത്തോട് ഞാന് ദാവീദ് എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി രാജത്വത്തിൽ ഇരിക്കുന്ന സമയത്ത് യോനാഥാൻ നിമിത്തം, അപ്പൻ നിമിത്തമല്ല മകൻ നിമിത്തം, അവരുടെ അപ്പന്റെ കുടുംബത്തോട് കരുണ ചെയ്യാനായിട്ട് ദാവീദ് ശ്രമിക്കുക. അങ്ങനെ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ വരുത്തുകയാണ്. മെഫീബോശത്ത് എന്ന അവന്റെ പേര്. ആ മെഫീബോശത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്നവൻ പറഞ്ഞു. 7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. അവൻ നമസ്കരിച്ചും കൊണ്ട്, ശക്തനായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. നോക്കൂ, ദാവീദിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ശക്തനായെ നമ്മൾ കാണുന്നു. ദാവീദ് സ്വയം ഒരു ശക്തനായായിട്ട് സമർപ്പിച്ചു. ദാവീദിനെ ശപിച്ചുകൊണ്ട് പോകുന്ന ഒരു ശക്തനായ ശിമെയിയെ നമ്മൾ കണ്ടു. ഇവിടെ ദാവീദിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ശക്തനായായ മെഫീബോശത്തിനെ നമ്മൾ കാണുന്നു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഒന്ന്, ചത്ത ഡെഡ് ഡോഗായ ദാവീദ്, ദാവീദ് സ്വയം ദൈവത്തിന്റെ സന്നിധിയിൽ ഹ്യൂമിലിറ്റിയോടുകൂടി സമർപ്പിച്ചതുകൊണ്ട് അവനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. മറ്റൊരു ചത്തനായ ഷിമെയി ദാവീദിനെ ദുഷിച്ച് രക്തപാചകം നീജ പോപോ എന്ന് പറയുന്ന ഷിമെയിയെ നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് ദാവീദിന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന മെഫീബോശെത്തിനെ നമ്മൾ കണ്ടു. എന്തിനാ ഞാൻ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഇതിന്റെ ഏറ്റവും പ്രധാന ആശയത്തിലേക്ക് ഞാൻ കൊണ്ടുവരിക. നിങ്ങൾ കാൽവരി കുരിശിലേക്കൊന്ന് നോക്കിയേ, കാൽവരി കുരിശിലേക്കൊന്ന് നോക്കിയേ. ദാവീദിന്റെ കുലത്തിലും വംശത്തിലും വന്ന് പിറന്ന് അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്ന് പറയുമാറ് ചാട്ടവാറുകൊണ്ട് അടിയേറ്റ് നമ്മുടെ പാപങ്ങളെയും വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു കാൽവരിയിൽ ദേയാഗമായിട്ട് കിടക്കുന്നു. അവന്റെ ഇടതുവശത്ത് രക്തപാതക നീജ പോവോ എന്ന് പറയുന്ന ഷിമയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു ചത്തനായി കിടക്കുന്നു, ഇടതുഭാഗത്തെ കള്ളൻ. എന്നാൽ വലതുഭാഗത്ത് നിന്നെ അടിയനെ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നോടുകൂടി പറുദീസയിൽ ഇരിക്കും എന്ന് വാഗ്ദാനം കിട്ടിയ വലതുഭാഗത്തെ കള്ളനെ നമ്മൾ കാണുന്നു. അപ്പോ ദാവീദിന്റെയും ഷിമയുടെയും മെഫീബോശെത്തിന്റെയും റെപ്രസെന്റേഷൻ കാൽവരിയിലെ മൂന്ന് കുരിശുകളിൽ നമ്മൾ കാണുകയാണ്. സ്വയം ദൈവരൂപത്തിലിരിക്കെ മനുഷ്യ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഒരു പക്ഷേ ഒരു വാക്കുകളിൽ പറഞ്ഞ അർത്ഥതലത്തിലെങ്കിലും ഒരു ചത്തനായെ പോലെ സ്വയം സമർപ്പിച്ച യേശു ക്രിസ്തു ദൈവത്തോടുള്ള സമത്വമൊന്നും മുറുകെ പിടിക്കാതെ സകലതും വിട്ടിട്ട് നമുക്ക് വേണ്ടി താൻ ചെയ്യാത്ത തെറ്റിന് നമ്മുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ കാൽവരിയിൽ യാഗമായി കിടന്നുവെങ്കിൽ ഇടതുഭാഗത്തെ കള്ളൻ രക്തപാതക നീജ പോപോ നിനക്ക് നീ കുരിശിൽ നിന്ന് ഇറങ്ങി വാ, കഴിയുമെങ്കിൽ ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അപഹസിക്കുന്ന ഇടതുഭാഗത്തെ കള്ളനെ നമ്മൾ കാണുന്നു. എന്നാൽ വലതുഭാഗത്തെ കള്ളൻ ഈ മെഫീബോശെത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ അവന്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് ഏറ്റു പറഞ്ഞതുകൊണ്ട് യേശു ക്രിസ്തു അവനോട് മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ദാവീദിന്റെ മേശയെങ്കിൽ നിന്ന് മെഫീബോശെത്ത് ഭക്ഷണം കഴിച്ചതുപോലെ ആ പറുദീസ വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ അനുഗ്രഹത്തിലേക്ക് വലതുഭാഗത്തെ കള്ളൻ കടന്നു വന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഈ വലിയ നോയമ്പിന്റെ അവസരം തീർച്ചയായിട്ടും ദാവീദിനെ പോലെ സിൻസിയറിറ്റി ഇൻ കൺഫഷൻ, നമ്മുടെ ആത്മാർത്ഥത നമുക്കുണ്ടാകട്ടെ, നമ്മുടെ മാനസാന്തരത്തിൽ ആത്മാർത്ഥത ഉണ്ടാകട്ടെ, നമ്മുടെ വർഷിപ്പിൽ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാകട്ടെ, നമ്മുടെ ഹ്യൂമിലിറ്റിയിൽ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ മെഫീബോശെത്തിനെ പോലെ തീർച്ചയായിട്ടും ആ യേശു ക്രിസ്തു നമ്മളെയും തന്നോട് ചേർത്ത് നിത്യമായ പറുദീസയിലേക്ക് ആനയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തിന്റെ കൃപാസഹായങ്ങൾ നമുക്കുണ്ടായി. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ താമസിച്ച് അനുഗ്രഹീത ജീവിതം നയിക്കുവാൻ പ്രത്യേകിച്ച് ഇനി കടന്നു വരുന്ന വലിയ നോയമ്പിന്റെ ദിവസങ്ങൾ നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവമെല്ലാ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പൊതുവായിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചോ.
പ്രത്യേകിച്ചൊന്നുമില്ല. വളരെ നന്ദി. വളരെ ഷോർട്ട് നോട്ടീസിലാണെങ്കിലും നല്ല ഒരു ക്ലാസ് എടുത്ത് ഈ നോയമ്പിലേക്ക് ഞങ്ങളെ എല്ലാവരും ഒരുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ക്ലാസ് എടുത്തതിന് വളരെ നന്ദി അറിയിക്കുന്നു. നാളെ ബഹുമാനപ്പെട്ട പിസിയോറച്ചൻ തന്നെ മതോപദേശ സാരങ്ങളുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതിന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് തന്നെ പ്രാർത്ഥിക്കാം.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിരതിരുനാമത്തിൽ ഞങ്ങളെ നീ കാത്തു കൊണ്ടേ. രക്ഷിതാവായ പുത്ര ജയമുള്ള ശ്രീതായാൽ ഞങ്ങളെ പ്രവരിച്ചവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും എന്നും വർദ്ധിച്ചു.